ജങ്ങൾ വംശങ്ങൾക്ക് ന്യായം വിധിക്കും. ദ്വീപുകൾ എനിക്കായി കാത്തിരിക്കുന്നു, എന്റെ ഭുജത്തിൽ അവർ ആശ്രയിക്കുന്നു. നിങ്ങളുടെ കണ്ണാകാശത്തിലേക്ക് ഉയർത്തുവീൻ, താഴെ ഭൂമിയെ നോക്കുവീൻ. ആകാശം പുക പോലെ പോയിപ്പോകും, ഭൂമി വസ്ത്രം പോലെ പഴകും, അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. എന്നാൽ എന്റെ രക്ഷ എന്നേക്കും ഇരിക്കും, എന്റെ നീതിക്ക് നീക്കം വരികയുമില്ല. നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എന്റെ ന്യായ പ്രമാണമുള്ള ജനവുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്നയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും വരുത്. പുഴു അവരെ വസ്ത്രത്തെ പോലെ അരിച്ചുകളയും, കൃമി അവരെ കമ്പിളിയെ പോലെ തിന്നുകളയും. എന്നാൽ എന്റെ നീതി ശാശ്വതമായും എന്റെ രക്ഷ തലമുറ തലമുറയായും ഇരിക്കും. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറകൾ എന്ന പോലെ ഉണരുക. രാഹാബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ? സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തതും നീയല്ലയോ? യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങിവരും. നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും ഞരക്കവും ഓടിപ്പോകും. ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. എന്നാൽ മരിച്ചു പോകുന്ന മർത്യനെയും പുല്ലുപോലെ ആയിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീയാർ? ആകാശത്തെ വിരിച്ച് ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ഇട്ടവനായി നിന്റെ സൃഷ്ടാവായ യഹോവയെ നീ മറക്കുകയും പീഡകൻ നശിപ്പിപ്പാൻ ഒരുങ്ങി വരുന്നു എന്ന് വെച്ച് അവന്റെ ക്രോധ നിമിത്തം ദിനം പ്രതി ഇടവിടാതെ പേടിക്കുകയും ചെയ്യുന്നതെന്ത്? പീഡകന്റെ ക്രോധം ഇവിടെ ബദ്ധനായിരിക്കുന്നവനെ വേഗത്തിൽ അഴിച്ചുവിടും. അവൻ കുണ്ടറയിൽ മരിക്കുകയില്ല, അവന്റെ ആഹാരത്തിന് മുട്ടുവരികയുമില്ല. തിരകൾ അലറുവാൻ തക്കവണ്ണം സമുദ്രത്തെ കോപിപ്പിക്കുന്നവനായി നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു എന്റെ നാമം. ഞാൻ ആകാശത്തെ ഉറപ്പിച്ചു, ഭൂമിക്ക് അടിസ്ഥാനമിടുകയും സിയോനോട് നീ എന്റെ ജനമെന്ന് പറയുകയും ചെയ്യേണ്ടതിന് ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി എന്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. യഹോവയുടെ കയ്യിൽ നിന്ന് അവന്റെ ക്രോധത്തിന്റെ പാനപാത്രം കുടിച്ചിട്ടുള്ള യെരുശലേമേ, ഉണരുക, ഉണരുക, എഴുന്നേറ്റ് നിൽക്ക. നീ പരിഭ്രമത്തിന്റെ പാനപാത്രവിടം കുടിച്ചു വറ്റിച്ചു കളഞ്ഞിരിക്കുന്നു. അവൾ പ്രസവിച്ച സകല പുത്രന്മാരിലും വെച്ച് അവളെ വഴി നടത്തുന്നതിന് ഒരുത്തനുമില്ല. അവൾ വളർത്തിയ എല്ലാ മക്കളിലും വെച്ച് അവളെ കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് ആരുമില്ല. ഇത് രണ്ടും നിനക്ക് നേരിട്ടിരിക്കുന്നു, നിന്നോട് ആർ സഹതാപം കാണിക്കും? ശൂന്യവും നാശവും ക്ഷാമവും വാളും നേരിട്ടിരിക്കുന്നു, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കേണ്ടതെങ്ങനെ? നിന്റെ മക്കൾ ബോധം കെട്ട് വലയിലകപ്പെട്ട മാൻ എന്ന പോലെ വീഥികളുടെ തലക്കിലെല്ലാം കിടക്കുന്നു. അവർ യഹോവയുടെ ക്രോധവും നിന്റെ ദൈവത്തിന്റെ ഫത്സനവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആകയാൽ അരിഷ്ടയും വീഞ്ഞു കുടിക്കാതെ ലഹരി പിടിച്ചോളുമായുള്ളവേ, ഇത് കേട്ടുകൊള്ളുക. നിന്റെ കർത്താവായ യഹോവയും തന്റെ ജനത്തിന്റെ വ്യവഹാരം നടത്തുന്ന നിന്റെ ദൈവമായവന് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ പരിഭ്രമത്തിന്റെ പാനപാത്രം, എന്റെ ക്രോധത്തിന്റെ പാനപാത്രപ്പെടും തന്നെ നിന്റെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇനി നീ അത് കുടിക്കുകയില്ല. നിന്നെ ക്ലേശിപ്പിക്കുന്നവരുടെ കയ്യിൽ ഞാൻ അത് കൊടുക്കും. അവർ നിന്നോട് കുനിയുക, ഞങ്ങൾ കടന്നു പോകട്ടെ എന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെ കടന്നു പോകുന്നവർക്ക് നീ നിന്റെ മുതുകിനെ നിലം പോലെയും തെരുവീതി പോലെയും ആക്കി വെക്കേണ്ടി വന്നു. സിയോനെ, ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചോൾക. വിശുദ്ധ നഗരമായ യെരുശലേമേ, നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചോൾക. ഇനിമേലാൽ അഗ്രചർമ്മിയോ അശുദ്ധന നിന്നിലേക്ക് വരികയില്ല. പൊടി കുടഞ്ഞു കളയുക, യെരുശലേമേ, എഴുന്നേറ്റിരിക്കുക. ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളയുക. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വില വാങ്ങാതെ നിങ്ങളെ വിറ്റുകളഞ്ഞു, വില കൊടുക്കാതെ നിങ്ങളെ വീണ്ടുകൊള്ളും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനം പണ്ട് പരദേശവാസം ചെയ്യുവാൻ മിസ്രീമിലേക്ക് ഇറങ്ങിച്ചെന്നു. അശൂരും അവരെ വെറുതെ പിടിപ്പിച്ചു. ഇപ്പോഴോ എന്റെ ജനത്തെ വെറുതെ പിടിച്ചുകൊണ്ടു പോയിരിക്കുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യേണ്ടുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവരുടെ അധിപതിമാർ മുറയിടുന്നു, എന്റെ നാമ ഇടവിടാതെ എല്ലായ്പ്പോഴും ദുഷിക്കപ്പെടുന്നുവെന്നും യഹോവ അരുളി ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ ജനം എന്റെ നാമത്തെ അറിയും, അതുകൊണ്ട് ഞാൻ തന്നെയാകുന്നു പ്രസ്താവിക്കുന്നവനെന്ന് അവർ അന്നറിയും. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതന്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം! നിന്റെ കാവൽക്കാരുടെ ശബ്ദം കേട്ടുവോ? അവർ ശബ്ദമുയർത്തി ഒരുപോലെ ഉല്ലസിച്ചു ഘോഷിക്കുന്നു. യഹോവ സിയോനിലേക്ക് മടങ്ങി വരുമ്പോൾ അവർ അഭിമുഖമായി കാണും. എരിച്ചിലെയും എന്റെ ശൂന്യ പ്രദേശങ്ങളെ പൊട്ടിയാർത്തുകൊള്ളുവീൻ. യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചു, എരിച്ചിലേമിനെ വീണ്ടെടുത്തിരിക്കുന്നുവല്ലോ. സകല ജാതികളും കാൺകെ യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. ഭൂമിയുടെ അറ്റങ്ങളൊക്കെ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയെ കാണും. വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. അശുദ്ധമായതൊന്നും തുടരുത്, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. നിങ്ങൾ ബദ്ധപ്പാടോടെ പോകുകയില്ല, ഓടിപ്പോകുകയുമില്ല, യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും. ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിമ്പടയായിരിക്കും. എന്റെ ദാസൻ കൃതാർത്ഥനാകും, അവനുയർന്നു പൊങ്ങി അത്യന്ത ഉന്നതനായിരിക്കും. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അവൻ പല ജാതികളെയും കുതിച്ച് ചാടുമാറാക്കും. രാജാക്കന്മാർ അവനെ കണ്ട് വായ്പൊത്തി നിൽക്കും. അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തത് കാണുകയും ഒരിക്കലും കേട്ടിട്ടില്ലാത്തത് ഗ്രഹിക്കുകയും ചെയ്യും. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും വരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി, തന്നെ താൻ താഴ്ത്തി വായെ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതെ ഇരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു, ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എന്റെ ജനത്തിന്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവന്റെ തലമുറയിൽ ആർ വിചാരിച്ചു? അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെ ഇരുന്നിട്ടും അവർ അവനെ ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. എന്നാൽ അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനൊരു കഷ്ടം വരുത്തി, അവന്റെ പ്രാണനൊരു അകൃത്യയാഗമായി തീർന്നിട്ട് അസന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവൻ തന്റെ പ്രയത്നഫലം കൊണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും. ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിനെ ഒഴുക്കിക്കൊള്ളുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. ഉറക്കവിളിക്ക് അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എന്റെ ജനത്തിനെ അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗ്രഹത്തിനെ അവരുടെ പാപങ്ങളെയും അറിയിക്ക. എങ്കിലും അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ചു, എന്റെ വഴികളെ അറിവാനിച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്ത ഒരു ജാതിയെ പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ചു. ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. ഞങ്ങൾ നോമ്പ് നോൽക്കുന്നതും നീ നോക്കാതെ ഇരിക്കുന്നതും എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നതെന്ത്? ഇതാ, നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യനാത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീറും വിരിച്ചു കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, മുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ മുഖത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. വിശപ്പുള്ളവനെ നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും. യഹോവയുടെ മഹത്വം നിന്റെ പിമ്പടയായിരിക്കും. അപ്പോൾ നീ നിലവിളിക്കും, യഹോവ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്തം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശവരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പ് അടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറോ പോലെയും ആകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കേടു തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കോണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോവുകയോ നിന്റെ കാര്യാദികളെ നോക്കിയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കിയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കി നിന്റെ പിതാവായ കോവിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ബാരികുമാർ. ദൈവമേ അശ്വനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ
പുത്രനും ശുദ്ധുള്ള തന്റെ ശ്രുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ആ ബലവാനായ ദൈവത്തെ പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന് അനുഗ്രഹീതമായ വിശ്വാസികളെ, ഒരു ബുധനാഴ്ചയോട് വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരവും ആരോഗ്യവും ഒരുക്കുന്ന കൃപയാവാസ സ്തുതിക്കാം. ഭക്തിയോടുകൂടി ദൈവത്തെ വാഴ്ത്തുകയും മുമ്പാകെ അർപ്പിക്കുന്ന ഈ ശുശ്രൂഷകളും ഗീതങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ദൈവമാകെ സ്വീകാര്യയോഗ്യമായി തീരണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള എല്ലാ പിതാക്കന്മാരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇതിലെ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും, പ്രത്യേകിച്ച് സെൻട്രോസ് പള്ളിയുടെ അങ്കണത്തിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന വന്യ മാമനച്ചൻ, അതുപോലെ തന്നെ വി സി വർഗീസ് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ധന്യവാർന്ന ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹാദരോടുകൂടി ധന്യവാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന കാം ജോസഫ് അച്ഛനെ പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയുടെ സമീപത്ത് കൂടിയിരിക്കുന്ന വിശ്വാസികളുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവം അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 93-ാമത്തെ ഗീതം ദൈവഭാഗം നമുക്ക് സമർപ്പിക്കാം. ശ്രീയേശു നാമം, അതിശയനാമം, ഏഴേനിക്ക് ഇൻപനാമം. പരിശുദ്ധമായ നോമ്പിൽ കൂടിയൊക്കെ നമ്മൾ പ്രയാണം ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവിനെ തൊട്ടവരും കർത്താവിന്റെ സ്പർശനമേറ്റ അനേക ആളുകൾക്ക് സൗഖ്യം നൽകിയ സംഭവത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ നോമ്പിന്റെ തലത്തിൽ പാപം മൂലം അശുദ്ധിയിലേക്ക് വീണു പോയിട്ടുള്ളവരും അല്ലാത്തവരുമായ എല്ലാവരെയും തമ്പുരാൻ തുടരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അശുദ്ധമായ തലത്തിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ തമ്പുരാന്റെ സാന്നിധ്യവും തന്റെ സ്പർശനവും വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാധ്യതയായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവമുമ്പാകെ ഈ പ്രാർത്ഥനാ ഗീതം സമർപ്പിച്ച് നമുക്ക് ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 93-ാമത്തെ ഗീതം.
ശ്രീയേശു നാമം, ആദിശയ നാമം,
ആദിശയ നാമം, ഏഴേ ആദിശത്തിലും ആദിശത്തിൽ വാഴും നാമോ ശ്രീയേശു നാമം ആദിശയ നാമം ഏറെ എനിക്കും പരാമം.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന വിലമാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോടെ കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി.
പാറയ്ക്കുമോ
സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ
ഭരണമേ നിന്റെ രാജ്യം പറയണമേ. തിരുവിട സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാടണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ കടകളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ അതൃഷ്ടമുണ്ടെന്ന് ഞങ്ങളെ രക്ഷിച്ചോളണമേ. രാജ്യ ശക്തി മാസവും
കൃപ നിറഞ്ഞ അവർ വേദനക്ക് സമാധാനം
ഭർത്താവിനോടുകൂടെ നീത്രികളിൽ വാഴ്ത്തപ്പെട്ടോളാം തോന്നുന്നു.
കുറ്റമില്ലാത്ത അതിവിധീയമായ സ്നേഹിക്കുന്നതിനുമായ രക്ഷകനോട് തങ്ങളത്തോടും ഉരുപ്പുള്ള തോമ്പോടും കൂടെ നാം പ്രാർത്ഥിക്കണം. തോമ്പാലും നമസ്കാരത്താലും തന്നോട് അപേക്ഷിച്ച് ആന്തനുമായിട്ട് അവർ നിരപ്പായ പ്രകാരം ദൈവം നമ്മോട് നിരപ്പാകും. അനുതാപപൂർണമായ അപേക്ഷയ്ക്ക് ഉത്തരം നൽകുന്നവനും അനുതാപികൾക്ക് ഒരു കൈനീട്ടി കൊടുക്കുന്നവനുമായ കർത്താവേ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദയവോടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. തിന്മയിൽ നിന്നൊഴിഞ്ഞ ഇവിടിപ്പുള്ളവരെ ഹൃദയത്തോടുകൂടി വിവേകപൂർണമായ നോമ്പ് നോക്കുന്ന അവൻ ഭാഗ്യവാൻ. അവനെ രഹസ്യമായും പരസ്യമായും സദാ ദൈവത്തെ ശുശ്രൂഷിക്കുന്ന വിശുദ്ധന്മാരോട് ഒരുമിച്ച് കർത്താവെ ഞങ്ങളുടെ നോയമ്പും നിന്റെ പ്രീതിക്കും ഞങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിന് അനുയോജ്യമായി തീർത്തക്കവണ്ണം ഞങ്ങളോട് നിരപ്പായ ദൈവോടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നോയമ്പാൽ വഴുതിട്ടിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച മശിയ തമ്പുരാനെ ഞങ്ങളെ നോയമ്പും കൈക്കൊണ്ട് ഞങ്ങളുടെ കരുണ ചെയ്യണമേ. അഴിഞ്ഞു പോകുന്ന സകല ദുർമോഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് പൂർണ്ണമായി നോയമ്പ് നോക്കുന്നവനും ഭാഗ്യം. അവന് ഏതൊരു മണവറയും മോശവും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എലിയ 40 ദിവസം നോയമ്പ് നോറ്റു. അഗ്നി തേരു സ്വർഗത്തിലേക്ക് കരയേറി. നോയമ്പ് നോക്കുന്ന അവന്റെ സ്വർഗത്തിലേക്ക് കരയേറുന്നു. മേലോടെ ഉടയവനും താഴെയുള്ളവരുടെ ശരണവുമായ കർത്താവെ ഞങ്ങളുടെ നോയമ്പിനെ കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. വെടിപ്പോടെ നോയമ്പ് നോക്കുന്നവനും തലമുറ മാലാകമാരോടെ കലർന്നിരിക്കുന്നു. നോയമ്പാ ശ്രേഷ്ഠായി തീർന്നവർക്ക് അവനെ സ്നേഹിതനുമായിരിക്കുന്നു. അവനെ പരിപാലിക്കുന്നവനെ കർത്താവാകിയ ദുഷ്ടനെ അവന്റെ തൊടുന്നവന് പോലും കഴിയയില്ല. രക്ഷിതാവേ നിന്റെ കരുണയാൽ സകല അന്യായങ്ങളിൽ നിന്നും സകല അദൃഷ്ടതകളിൽ നിന്നും ലോകമോളങ്ങളിൽ നിന്നും ഞങ്ങളെ തുടച്ചേ വെടിപ്പാക്കണമേ. കർത്താവേ നിന്റെ മുന്തിരിത്തോട്ടത്തിൽ നല്ല വേലക്കാരായിരിക്കാൻ കൃപയോടെ ഞങ്ങളോട് സഹായിക്കണമേ. നിന്റെ ഞങ്ങളെ സ്വതന്ത്രമാക്കിയ കർത്താവേ നമ്മുടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി പുസ്തകം ഉപവസിച്ചനായ തമ്പുരാനെ നിനക്ക് സ്തുതി. ഞങ്ങളുടെ നോയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഈ ലോകത്തിലും ഒരുപാടിരിക്കുന്ന ലോകത്തിലും ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമീൻ.
പ്രിയക ദൈവത്തിന്റെ ബലിതരനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, അനുഗ്രഹീതമായ ഒരു ബുധനാഴ്ചയോട് വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും ഒരേ മനസ്സോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിനാൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും വന്നിരിക്കുകയും വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ സൗകര്യപ്രദമായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ദയവായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണുകൾ അത് മ്യൂട്ട് ചെയ്തുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ മറ്റ് ശബ്ദങ്ങളും ഒന്നും ഉണ്ടാവാതെ ഇരിക്കുകയും കയറുന്ന ആള് എല്ലാ ആളുകൾക്കും ശ്രദ്ധയോടെ കേൾക്കത്തക്കവണ്ണം അതിനുള്ള സൗകര്യങ്ങളായിരിക്കും ഈ സമയത്ത് ഓർമ്മിക്കുന്നു. എല്ലാവരും വളരെ നിശബ്ദതയോടും
പ്രാർത്ഥനയോടും
അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം വേണയാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അനിപ്പ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ, നിങ്ങളെ ഇരിക്കുന്ന ഫോൺ ഒന്ന് മ്യൂട്ട് ചെയ്യണമെന്ന്. അപ്പോൾ തന്നെ ശബ്ദം ഉണ്ടായി തുടങ്ങി. അതുകൊണ്ട് ദയവായിട്ട് മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകാതെ അല്ലെങ്കിൽ മറ്റേ കേൾക്കുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത വണ്ണം ദയവായിട്ട് നിങ്ങളെ ഇരിക്കുന്ന ഫോണ് അത് മ്യൂട്ട് ചെയ്ത് ഇതിനെ സംബന്ധിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പരിശുദ്ധമായ നോമ്പിൽ കൂടിയൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് എല്ലാവർക്കും വിശുദ്ധിയുടെയും അവിശുദ്ധിൽ കൂടി കേൾക്കുന്ന നോമ്പുകളൊക്കെയും പാപമോചനത്തിൽ കൂടി നന്മയുടെ പടവുകൾ കയറുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ബലമുള്ള ഭുജം നീട്ടി നമ്മളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മൾക്ക് സമൂഹത്തിന് ചുറ്റും നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞും കേട്ടും അനുഭവിച്ചും അതിൽ കൂടിയൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച പ്രഭാതം ഉണർന്നു തന്നെ ഫ്ലോറിഡയിലെ ഒരു സ്കൂളിലെ വെടിവയ്പ്പിൽ 10-17 ആളുകൾ വളരെ ദയനീയമായി മരണപ്പെട്ട സംഭവത്തെ കേട്ടുകൊണ്ടാണ്. പ്രത്യേകിച്ച് തൂക്കുപോലുള്ള മാരക ആയുധങ്ങളിലൊക്കെ ഉപയോഗം ശക്തമായിട്ട് ഈ രാജ്യങ്ങളിലൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വളരെ ക്രൂരമായ വധത്തിന് വിധേയമാക്കപ്പെടുന്നു എന്നുള്ളത് ദുഃഖകരമായൊരു സംഗതിയാണ്. ഒരുപക്ഷെ നമുക്ക് അതിനെ നിയന്ത്രിക്കാനും ഒന്നും സാധിച്ചില്ലെങ്കിൽ തന്നെയും ഇവിടെ നമ്മളായിരിക്കുന്ന മേഖലയിൽ ഇതുപോലുള്ള സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് മരിച്ചുപോയ ആളുകളുടെയൊക്കെ കുടുംബങ്ങളിൽ ദൈവം അവർക്ക് ബലവും ശാശ്വതമായ സമാധാനവും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കറിയാം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള നാശം വിതയ്ക്കുന്ന ആളുകളെയൊക്കെ അവസാനം മെന്റൽ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ തള്ളുമ്പോൾ ഇങ്ങനെയുള്ള സമൂഹവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ സമൂഹത്തിൽ നമ്മൾ വീക്ഷിക്കേണ്ടതാണ്. ഒരുപക്ഷെ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും നമുക്ക് ദൈവം തന്നിരിക്കുന്ന മക്കളെയെങ്കിലും നന്മയോട് സ്നേഹം കൊടുത്ത് വളർത്തുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ദൈവിക അംശം അവരിൽ ഉള്ളിലേക്ക് പകർന്നുകൊണ്ട് വളർത്തുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നാട്ടിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ രൂക്ഷമായ ഒരു രാഷ്ട്രീയ കൊലപാതകം നടന്നാണ് നമുക്കറിയാം. ഒരു ചെറുപ്പക്കാരനെ 10-45 മുറിവുകൾ അവന്റെ ശരീരത്ത് വെട്ടിക്കൊണ്ട് വളരെ ക്രൂരമായ കൊലപാതകങ്ങളൊക്കെ, ഇന്ന് കൊലപാതകമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു മടിയോ അറപ്പോ ഇല്ലാത്ത ഒരു വളരെ ക്രൂരമായ ഒരു തലങ്ങളിലേക്കാണ് ഇന്ന് മനുഷ്യന്റെ വിചാരങ്ങളും ഭാവങ്ങളും ഒക്കെ വളർന്നു വരുന്നത്. അതുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ വലിയ ചുമതലയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ലഭിച്ച, നമ്മളായിരിക്കുന്ന സമൂഹത്തിലെങ്കിലും വിശുദ്ധിയിലും അല്ലെങ്കിൽ പ്രകാശം പകർത്തിക്കൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം ഒരു വിളിയാണ് നമ്മുടെ എന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൽ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എവിടെയായിരുന്നാലും ദൈവത്തിന്റെ ആലയത്തിലാണെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിപ്പാനും ലഭിക്കുന്ന ഓരോ ശ്വാസവും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ചിന്തകളെയും ഒക്കെ ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഈ കൂട്ടായ്മകളൊക്കെ അതിന് സഹായകമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ഹാം ജോസഫ് അച്ഛനാണ്. ഒരുപക്ഷെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് എപ്പോഴും വളരെ സുപരിചിതനാണ് അച്ഛൻ. അവസരമുള്ളപ്പോഴൊക്കെയും അച്ഛന്റെ സാന്നിധ്യവും നല്ല വാക്കുകളും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമായിട്ട് ഞാൻ ഓർക്കുന്നു. അച്ഛന് ഒരുപാട് തിരക്കുള്ള അച്ഛനാണ്. ഇന്നലെ രാത്രിയിൽ ജോലി കഴിഞ്ഞിട്ടാണ് അച്ഛന് ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നത്. അച്ഛന് കൃത്യസമയത്ത് എഴുന്നേറ്റ് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുള്ളത് തീർച്ചയായിട്ടും അച്ഛന്റെ ഈ ശുശ്രൂഷയിലുള്ള താല്പര്യത്തിന്റെയും ആത്മാർത്ഥതയുടെയും വലിയൊരു അടയാളമായിട്ട് അതിനെ കാണുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അച്ഛനെ കൂടുതലാണ് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം വളരെ സ്നേഹത്തോടുകൂടി അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ 112-ാമത്തെ ഗീതം, ഞാൻ വരുന്നു ക്രൂശിങ്കൽ എന്നുള്ള ഗീതം ദൈവംബാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ദൈവംബാകെ അടുത്തു വരുന്ന ഒരു പൈതലിന് ഈ ഭൂമിയിലുള്ള സകല സന്തോഷങ്ങളെയും അത് നിസ്സാരമെന്ന് എച്ചിലം എണ്ണിക്കൊണ്ട് കൂടുതൽ ഈ ഏറ്റവും മൂല്യമുള്ളത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും വാത്സല്യവും കരുണയുമാണെന്നുള്ള തിരിച്ചറിവാണ് ഈ കൂട്ടായ്മയൊക്കെ നമ്മളെ ഫലവത്താക്കി തീർക്കുന്നത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ലോകം മുഴുവൻ പിടിച്ചടക്കിയെന്ന് ബോധ്യപ്പെട്ട മനുഷ്യൻ പക്ഷേ ക്രിസ്തു ഹൃദയത്തിനുള്ളിൽ വസിച്ചപ്പോൾ താൻ നേടിയതെല്ലാം വെറും മൂല്യമില്ലാത്തതാണെന്ന് മനസ്സിലാക്കുകയും മൂല്യമുള്ള നാഥന്റെ പിന്നാലെ ജീവിതം സമർപ്പിക്കുകയും ചെയ്തായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് ഈ ഭൂമിയിലെ നമ്മൾ കാണുന്ന സകലവും ഏറ്റവും കുറവുള്ളത് കാണുന്ന ആളുകൾക്ക് മാത്രമേ ദൈവികമായ മൂല്യം ശ്രേഷ്ഠമുള്ളതെന്നുള്ള തിരിച്ചറിവോടുകൂടി അടുത്തു വരുവാൻ തക്കവണ്ണം ഇടയായി തീരുകയുള്ളൂ. ആ ഒരു ഓർമ്മയിലേക്ക് നമുക്ക് നയിക്കുന്ന ഈ ഗീതം ദൈവ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 112-ാമത്തെ ഗീതം.
ഞാൻ മാറും
ദൈവത്തിന്റെ തിരുനാമത്തിന് സ്തുതി. ക്രിസ്തുവേശുവിലെ ഏറ്റവും ബഹുമാന്യരായ പുരോഹിത ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നല്ലവനും വാക്തത്വങ്ങളിൽ വിശ്വസനും നല്ലവരങ്ങളെ നൽകുന്നതുമായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗ്രഹപൂർണമായിട്ടുള്ള ഈ പ്രഭാവത്തിൽ വീണ്ടും വന്നണയുവാനും പ്രാന്തീയ കൂട്ടായ്മയുടെ അനുഭവത്തിൽ നിലനിൽക്കാനും വീണ്ടും ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു വാഴ്ത്തുന്നു. ചുരുങ്ങിയ നിമിഷത്തിൽ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്നത് ആമുഖ ശുശ്രൂഷയിൽ ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ ഇപ്പോൾ സൂചിപ്പിച്ചുവല്ലോ. കഴിഞ്ഞ ബുധനാഴ്ച ഫ്ലോറിഡയിൽ 17 പേരുടെ മരണത്തിനിടയാക്കിയ ഹൈസ്കൂള് വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ഒരു കുഞ്ഞു ചെയ്ത കൊലപാതകം, അതോടൊപ്പം തന്നെ കേരളത്തിൽ കണ്ണൂരിൽ നടന്ന ഒരു രാഷ്ട്രീയ കൊലപാതകത്തിനെ കുറിച്ച് പറഞ്ഞുവല്ലോ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും കുഞ്ഞുങ്ങളുടെ ആത്മീയ പുരോഗതിക്കും അവരുടെ വ്യക്തി രൂപീകരണത്തിനും വേണ്ടി പ്രത്യേക മാതാപിതാക്കൾ ഒരുങ്ങണമെന്നും പ്രാർത്ഥിക്കണമെന്നും ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതിനോട് ചേർന്നാണ് എന്റെ ഇന്നത്തെ ചിന്താ വിഷയം. അടുത്ത കാലത്ത് നടന്ന ഒരു മീറ്റിംഗിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്ന് പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരാറുണ്ട്. വളരെയധികം ഇടവക തലത്തിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒരു ചോദ്യം ദൈവമുണ്ടോ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് ഉണ്ടായി വന്നത്. പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? എപ്പോഴും നമ്മൾ ഒരു ഭാഗത്തോട്ട് മാത്രമല്ല പറയുന്നുള്ളൂ, തിരിച്ചൊന്നും കേൾക്കുന്നില്ലല്ലോ. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിന്റെ മറുപടി അവനോട് ചോദിച്ചത്, നീ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാന് പ്രാർത്ഥിക്കാറില്ല എന്നാണ് അവന്റെ മറുപടി വന്നത്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രാർത്ഥനയിൽ വിശ്വാസമില്ലാത്ത, പ്രാർത്ഥിക്കാത്ത, ദൈവത്തിൽ വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികളുടെ ഒരു വലിയ ഗണം നമ്മുടെ കൂട്ടത്തിലും നമ്മുടെ ഇടയിലും ഒരു പക്ഷെങ്കിൽ ഈ ശ്രവിക്കുന്നവരുടെ കൂട്ടത്തിലും ഉണ്ടായിക്കൂടാ എന്നില്ല. അതുപോലെ ശുശ്രൂഷയ്ക്ക് കയറുന്നവരിൽ, സൺഡേ സ്കൂൾ അധ്യാപക കൂട്ടത്തിൽ, യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരിൽ, ഫോക്കസിലുള്ളവരിൽ, NGO CSM, അതുപോലെ തന്നെ വനിതാ സമാജം, എല്ലാ കാര്യങ്ങളിലും വളരെ വളരെ ഉന്മേഷത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന പലരും ഈ ചിന്താഗതി വെച്ച് പുലർത്തുന്നവരാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്തുമാത്രം നഷ്ടപ്പെട്ടു പോയെന്ന് നാം തിരിച്ചറിയുന്നത്. ഇന്നത്തെ ലോകത്തിൽ നമുക്കൊരു ആശ്രയം ഏക ശരണം പ്രാർത്ഥന എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിനും ഈ ലോകത്തെയോ നമ്മളെ രക്ഷിപ്പാനായിട്ട് കഴിയുകയില്ല എന്നൊരു സാഹചര്യത്തിൽ നാം എത്തി നിൽക്കുകയാണ്. എബ്രായ ലേഖനം 11:6 ഒരു വാക്യമുണ്ട് ഇപ്രകാരം, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നെന്നും വിശ്വസിക്കേണ്ടതല്ലയോ. എബ്രായരുടെ പുസ്തകം 11:6 നിങ്ങൾക്കൊരു പക്ഷെ ഇപ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലായി കാണും. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ. ദൈവിക കാര്യങ്ങൾ വളരെ ശുഷ്കാന്തിയോടുകൂടി, ഉന്മേഷത്തോടുകൂടി, താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന പലർക്കും ദൈവമുണ്ടോ എന്ന നിശ്ചയമില്ല, ഒട്ടും വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഈ വാക്യത്തിന്റെ അർത്ഥം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ അടുക്കൽ നിൽക്കുന്നവന്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് ദൈവമുണ്ട് എന്ന വിശ്വാസം വേണം. തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നുവെന്നും അങ്ങനെയുള്ളവർ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തെ സ്പർശിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളത്, പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമുക്ക് ദൈവത്തെ തൊടാൻ പറ്റുകയുള്ളൂ. ദൈവം നമ്മളോട് ഇടപെടുന്നത് നമ്മുടെ പ്രാർത്ഥനകളിലൂടെയാണ്. അതിന്റെ പ്രതികരണമായിട്ടാണ്, അതിനുള്ള മറുപടിയായിട്ടാണ് ദൈവം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടുന്നത്. അതുകൊണ്ട് ദൈവത്തെ തൊട്ടവർക്ക് മാത്രമേ ആത്മാക്കളെ തൊടാനായിട്ട് പറ്റുകയുള്ളൂ. മറ്റുള്ളവരുടെ ജീവിതത്തെ സ്പർശിക്കണമെങ്കിൽ ആദ്യം നാം ദൈവത്തെ തൊടണം. അതുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമുക്ക് ലോകത്തെ സ്പർശിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. വെസ്റ്റ് പറയുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യൻ, അദ്ദേഹം ഇവിടെ ജീവിച്ച വ്യക്തിയാണ്. ഒരു പ്രാർത്ഥനാ മനുഷ്യന്റെ കൈയുടെ നീളം എത്ര എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒരു വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ മകന് വിശ്വാസമില്ലാത്ത ഒരു യുവാവായിരുന്നു. ആ യുവാവ് വിദൂരമായ ഒരു സ്ഥലത്ത് ജോലി തേടി പോയി അവിടെ താമസിക്കുന്നു. ദൈവത്തിന് അവന് വിശ്വാസമില്ല. പ്രാർത്ഥനാ മനുഷ്യന്റെ ദൈവഭക്തന്റെ മകനായിട്ട് കൂടി അവന് ദൈവത്തിൽ വിശ്വാസമില്ലായിരുന്നു. എന്നാൽ ഈ മകന് വേണ്ടി നിരന്തരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ബസിലെ ഇതുപോലെ തന്റെ ജീവിതം കഴിച്ചുകൂട്ടുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരവസരം യൂറോപ്പിൽ നിന്ന് ഒരു ദേവദാസൻ, ഒരു പാസ്റ്റർ ഈ ബസിലെ വിളിച്ചിട്ട് പറയുന്നു, എന്റെ മനസ്സിനൊരു തോന്നലുണ്ടായി, നിങ്ങളെ വിളിക്കണമെന്നും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നും എന്നോട് അൽപ്പാ പറയുന്നു. അതനുസരിച്ച് ഞാൻ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പോകുകയാണ്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. ഈ ബസിലിക്ക് വളരെ ആശ്ചര്യമുണ്ടായി. ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത യൂറോപ്പിലുള്ള ഒരു പാസ്റ്റർ തന്നെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞപ്പോൾ, കേവലം 5 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ബസിലിയുടെ മകൻ ദൂരസ്ഥലത്ത് നിന്നും അപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പൊ എന്റെ ജീവിതത്തിന് ഒരു വലിയ വ്യത്യാസമുണ്ടായി, ഞാൻ യേശുവിൽ വിശ്വസിച്ചു, ഞാൻ സ്നാനമേറ്റു എന്ന് ഈ അപ്പനെ വിളിച്ചു പറഞ്ഞു 5 ദിവസം കഴിഞ്ഞ്. ഈ പുസ്തകത്തിൽ അദ്ദേഹം ചോദിക്കുന്നത് ഒരു പ്രാർത്ഥനാ മനുഷ്യന്റെ കൈയുടെ നീളം എത്ര എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത ഒരു മനുഷ്യനൊരു പാസ്റ്റർ ഈ ബസിലിക്ക് വേണ്ടി ബസിലിയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ബസിലിയുടെ പ്രാർത്ഥന സ്വർഗത്തിൽ ചെല്ലുന്നു, സ്വർഗത്തിൽ നിന്ന് അനേകരുടെ ഹൃദയങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ ചെല്ലുന്നു, യൂറോപ്പിലുള്ള ഒരു പാസ്റ്ററുടെ ഹൃദയത്തിൽ അത് ചെന്നു. അദ്ദേഹം അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കൈ സ്വർഗത്തിലും മറ്റേ കൈ യുവാവിന്റെ അടുക്കലും എത്തി എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ശക്തിയും പ്രാർത്ഥനാ മനുഷ്യന്റെ കൈയുടെ നീളം എത്രയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അനേകം പേർക്ക് ബൈബിള് പഠിക്കുവാനും അതുപോലെ തന്നെ പ്രസംഗിക്കുവാനും താല്പര്യം കാണാം. എന്നാൽ പ്രാർത്ഥനയാണ് പരമപ്രധാനം. പഠനത്തെക്കാളും പ്രവർത്തനങ്ങളെക്കാട്ടിലും എല്ലാം ഏറ്റവും ആവശ്യമായിട്ടിരിക്കുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ അതിലൊട്ടും തന്നെ അവിശ്വസിക്കില്ല. നീ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിന്റെ കണ്ണു തുറക്കും. നീ കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സർവശക്തനായിരിക്കുന്ന ദൈവം തന്റെ കരങ്ങളെ നിനക്കിലേക്ക് നീട്ടും. നിന്റെ കണ്ണു നിറഞ്ഞ് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്ന് നിന്റെ മേലെ മഴ പെയ്യിക്കും. അതുകൊണ്ടാണ് ശുശ്രൂഷക്കാരോട് ഇപ്രകാരം സ്ലീഹ പറയുന്ന, നിങ്ങളുടെ അധ്വാനം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവിൻ. പ്രാർത്ഥനയോടുകൂടി, സമർപ്പണത്തോടുകൂടി നമ്മുടെ അധ്വാനം, നമ്മുടെ പ്രാർത്ഥന അത് വ്യർത്ഥമായിട്ട് പോകുന്നില്ലെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവിനെന്ന് സ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കാര്യം ഓർമ്മിപ്പിച്ചുവല്ലോ, ദൈവം തെരഞ്ഞെടുത്ത, ദൈവം ഈ ലോകത്തിലേക്ക് വലിയ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചത് ഒരു കുഞ്ഞിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. വേദപുസ്തകം കയ്യിലുള്ളവർക്ക് തുറന്നു നോക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം അതിലെ 14-ാമത്തെ അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ. ന്യായാധിപന്മാർ, ജഡ്ജസ് ചാപ്റ്റർ 14:5-6.
അരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിലൊന്നും ഇല്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിന്മയിലേക്ക് പോയി. തിന്മയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിലൊന്നും ഇല്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. ദൈവമക്കളെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദൂതില് പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് നിങ്ങളോട് ഒന്നിച്ച് പങ്കുവെക്കുവാനായിട്ട്, പ്രധാന കുറിപ്പുകളായിട്ട് ചിന്തിക്കുവാനായിട്ട് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത്. ദൈവാത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ എനിക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട് ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് അലറി വരുന്ന സിംഹത്തിനെ കുറിച്ചാണ്. 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മാനോഹ എന്ന് പറയുന്ന പുരുഷൻ, മക്കളില്ലാതിരുന്ന മാനോഹ എന്നവന്റെ താങ്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മക്കളില്ലാതിരുന്ന ദുഃഖം മാറുവാൻ തോന്നും. ദൈവദൂതൻ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിന്റെ ദൂത് അറിയിക്കുന്ന കാര്യമാണ് 13-ാമത്തെ അധ്യായം മുഴുവനും നമ്മൾ കാണുന്നത്. ശിംശോന്റെ ജനനത്തിനെ കുറിച്ചുള്ള വെളിപാടുകളാണ് 13-ാമത്തെ അധ്യായം മുഴുവൻ നമ്മൾ കാണുന്നത്. മക്കളില്ലാതിരുന്ന ദമ്പതികൾക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവം ഒരു കുഞ്ഞിനെ ഒരാൺകുഞ്ഞിനെ ഒരാൺപുറത്തി അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് നേരിട്ട് അറിയിക്കുന്നതാണ് നമ്മൾ അധ്യായത്തിൽ വായിക്കുന്നത്. എന്താണ് അവിടെ അവർക്ക് ലഭിച്ച ദൈവികമായ നിലകളും എന്താണ് അവർക്ക് കിട്ടുന്ന ഫലമെന്ന് നമ്മൾ കാണുന്നത്. 24-ാമത്തെ നോക്കി 17-24 പാലങ്ങളും പുതിയൊരു മകനെ പ്രസവിച്ചു അവന് ശീലിച്ചവൻ എന്ന് പേരിട്ടു ബാലൻ വളർന്നു അനുഗ്രഹിച്ചു തോറയ്ക്കും എത്താനോലിനും മധ്യമുള്ള മഹനാദാനെ കുറിച്ച് യഹോവയുടെ ആത്മാവിനെ ഉദ്ദേശിപ്പിച്ചു തുടങ്ങി. തോറയ്ക്കും എത്താനോലിനും മധ്യമുള്ള മഹനാദാനെ കുറിച്ച് യഹോവയുടെ ആത്മാവിനെ ഉദ്ദേശിപ്പിച്ചു തുടങ്ങി എന്ന് നമ്മൾ നിരക്കുകയാണ്. ഈ ബാലം എന്തിനു വേണ്ടിയാണോ ദൈവം തമ്പുരാൻ അവന് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്, അവനെ ജനിപ്പിച്ചിരിക്കുന്നത്, ഇവിടെ നമ്മൾ അവനെ സംബന്ധിച്ച് എന്ത് ചെയ്യാനെന്ന് കാണിച്ചു ഞാൻ സ്ത്രീയോട് പറയുന്നത് വീഞ്ഞും മദ്യം കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും ചെയ്യരുത്, ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെയും അവൾ ആചരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ലോകന്റെ അളവാടനുസരിച്ച് ഈ അമ്മ ദൈവസേനത്തിൽ നേരുകയാണ്. അവളുടെ മുന്തിരി ചെടിയുടെ ഒരു കാര്യവും അനുഭവിക്കാതെ ഈ അമ്മ ജീവിക്കുകയാണ്. ദൈവത്തിന്റെ അളപ്പാടനുസരിച്ച് ദൈവത്തിനെ പ്രദർശിച്ചുകൊണ്ട് ദൈവാത്മാവ് നിറഞ്ഞ ഒരു കുഞ്ഞു ജീവിക്കുവാനൊക്കെ വേണം. ഈ സ്ത്രീ കുരുക്കത്തോടുകൂടി ഇരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണ് ചിരിച്ചെങ്കിൽ ഈ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നത്. പ്രിയമുള്ളവര്, ദൈവം നമ്മുടെ പല രീതിയിൽ ജോലി ചെയ്തവരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ബ്രിഗേഡിയർമാരെ കണ്ടിട്ടുണ്ട്, മേജർമാരുണ്ട്, ക്യാപ്റ്റന്മാരുണ്ട്, അതുപോലെ തന്നെ അനേകം പോലീസ് ഓഫീസേഴ്സിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡിസിപ്ലിനോടു കൂടി അവരുടെ ഭക്ഷണങ്ങളെ ക്രമീകരിച്ച് നിരന്തരമായിട്ട് എക്സർസൈസ് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങൾ പഠിച്ച് നിയമങ്ങൾ പഠിച്ച് അവരങ്ങനെ നിയമങ്ങളുള്ളവരാണ്, അവരങ്ങനെ ഗവൺമെന്റ് അവരുടെ കഴിയുന്നത്. ഇവിടെ തന്നെ ഈ കുഞ്ഞു വളർന്നപ്പോൾ യഹോവ അവനെ അനുഗ്രഹിക്കും, അതോടൊപ്പം തന്നെ യഹോവയുടെ ആത്മാവ് അവനെ ഉദ്ദേശിച്ചു എന്നുകൂടി നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഒരു ശുശ്രൂഷക്ക് സമയമാകുമ്പോൾ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തകർത്തു കളയുവാൻ തക്കുവാണ് സിംഹം കടന്നു വരുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ദൈവം തന്റെ പദ്ധതിക്ക് വേണ്ടി കണ്ടവനെ പകുതി വഴിക്ക് വെച്ച് തകർത്തു കളയുവാൻ തക്കുവാണ്
അവരുടെ ശത്രുതയിൽ നിന്നും അവരുടെ ദുഷ്ടതയിൽ നിന്നും
ഈ ജനത്തെ രക്ഷിക്കുവാൻ ഒരു ന്യായാധിപനില്ലാതിരുന്ന കാലത്താണ് ജനിക്കുന്നത്. അതുകൊണ്ട് ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വലിയ ഭാരിച്ച ഉത്തരവാദിത്തത്തിലേക്ക് കടന്നു വരുവാൻ ഇവനെ ജനിപ്പിച്ചതാണ്. ദൈവം അവനെ ഒരുക്കിക്കൊണ്ട് വരികയാണ്. എന്നാൽ അവന്റെ പദ്ധതി കാണുന്നുണ്ട് പകുതി വലിക്ക് വെച്ച് തന്നെ അവനെ ഒരുക്കിക്കൊള്ളുവാൻ അവനെ ഇല്ലാതാക്കുവാൻ തക്കുവാണ് ഒരു ബാലസിംഹ ശക്തിയുള്ളതായിട്ടുള്ള ബാലസിംഹം അവന്റെ നേരെ അവനെ ഭയപ്പെടുത്തിക്കൊണ്ട് അലറി വരുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. ദൈവം കണ്ടവനെ ദൈവം വിളിച്ചവനെ പിശാചും വിളിക്കും, ദൈവം കണ്ടവനെ പിശാചു കാണും. പിശാചൊരിക്കലും മണ്ടനല്ല, അവൻ അറങ്ങിയിരിക്കുന്നവനല്ല, അവൻ പുറകെ നടക്കുന്നവനാണ്. പിടിച്ചീകരി നശിപ്പിച്ച് എന്നും നീക്കുവാൻ തന്ത്രം എത്തുവാനൊക്കെ ശ്രമിക്കുന്നവനാണ്. എന്നാൽ ശുശ്രൂഷകളിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് ഈ തുള്ളിയുടെ വെല്ലുവിളികളുണ്ട്. പിശാചിന്റെ ഈ പദ്ധതിക്കെതിരെ, അവന്റെ വെല്ലുവിളിക്കെതിരെ, അവന്റെ അവൻ നമ്മളെ ഭയപ്പെടുത്തുമ്പോൾ അവനെതിരെ നാം പ്രാർത്ഥനയോടുകൂടി നിൽക്കേണ്ടവരാണ്, നിൽക്കേണ്ട രാഷ്ട്രീയ വൈരാഗ്യം മനുഷ്യന് നമ്മുടെ ആരാധന നമ്മളെ പിന്മാറ്റുവാൻ
വിശ്വാസം നമ്മളെ പറഞ്ഞുണ്ട്.
നമ്മൾ അവിടെ കാണുകയാണ്. എന്നാൽ നമ്മുടെ പ്രവർത്തനം, നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ പൈശാചിക മണ്ഡലങ്ങൾക്കെതിരെയാണ് ഉണ്ടാകേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രധാന പുസ്തകം രണ്ടാമത്തെ അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഈജിപ്ഷ്യൻ രാജാവായിരിക്കുന്ന, മിസ്രമേഷ്യൻ രാജാവായിരിക്കുന്ന ഫറവോൻ ഈ എബ്രായ ജാതിയെ ഭയപ്പെട്ടുകൊണ്ട് എല്ലാ ആൺകുഞ്ഞുങ്ങളെയും ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നെടുക്കുവാനായിട്ട് ഉത്തരവിടുകയാണ്. ശിശുനായിരിക്കുന്ന ചക്രവർത്തിയുടെ ഉത്തരവിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ, ഒന്നാമത്തെ കുഞ്ഞുങ്ങൾ, ആൺകുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയാണ്. ഈ സമയത്താണ് മാതാപിതാക്കൾക്ക് സൗന്ദര്യമുള്ളവരായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ദിവ്യസുന്ദരനായിരിക്കുന്ന ഒരു കുഞ്ഞു ജനിക്കുന്നത്. ആ കുഞ്ഞിന്റെ സൗന്ദര്യം കണ്ട് അവന്റെ മുഖഭാവി തിരിച്ചറിഞ്ഞ് ഇത് ദൈവം നൽകിയ കുഞ്ഞാണ്, ഇത് ദൈവങ്ങളെ അനുസരിച്ച് ലഭിച്ച കുഞ്ഞാണ്, ഇതിന് ദിവ്യമുള്ള ഒരു കുഞ്ഞാണ്, ഇത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പൈതലാണ് എന്ന് ആ മാതാപിതാക്കളുടെ തിരിച്ചറിവുണ്ടായി. അവർക്ക് വിലനോടുണ്ടായി. ആ കുഞ്ഞിനെ കഴിഞ്ഞാൽ അവർക്ക് മനസ്സൊന്നുമില്ല. അതിനെ ലൈബ്രറിയിലേക്ക് എറിയുവാനായിട്ട് അമ്മ മനസ്സ് ചെലുത്തിയില്ല. അവൾ എന്ത് ചെയ്തെന്ന് നമുക്കറിയാം. അവനൊരു ഞാങ്കണപ്പെട്ടവൻ മുഴങ്ങി അതിന് പശ്ചിച്ചു കീഴിലെല്ലാം തേച്ചിട്ട് ആ കുഞ്ഞിനെ തുണി വരച്ച് അതിനകത്ത് കിടത്തി ഈ നദിയിൽ കൊണ്ട് ഇടുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ആസ്ഥാവനയുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായെങ്കിൽ മാത്രമേ മക്കളോ നമുക്ക് ഇതിന് വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് പറ്റുകയുള്ളൂ. അതിനെ നമുക്ക് മക്കൾക്ക് മുദ്രയിടുവാനായിട്ട് പറ്റുകയുള്ളൂ. ഇവിടെ നമ്മൾ കാണുന്നത് ഈ കുഞ്ഞിനെ കൊണ്ടുകൊണ്ട് എന്നിട്ട് ഈ അമ്മ വീട്ടിൽ പോയി വെറുതെ ഇരിക്കുകയല്ല, മറിച്ച് അവളുടെ മുറ്റമേ നിന്നുകൊണ്ട് ഈ കുഞ്ഞിനെ ഇട്ടിരിക്കുന്ന ഞാങ്കണത്തൊട്ടകം അത് തിരിഞ്ഞും അറിഞ്ഞും അത് താടിയില് അല്ലെങ്കിൽ ഈ നദിയില് അത് മുങ്ങിപ്പോകരുത്, ഏതെങ്കിലും മത്സ്യം വന്ന് അതിനെ തിന്നു കളയരുത്, അത് മരിച്ചു പോകരുത് എന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിരിക്കാം നമ്മൾ ഈ കൃഷിയിൽ കാണുന്നത്. പ്രിയമുള്ളവരെ, അവിടെ നമ്മളൊന്നും കണ്ടേ പുറമേതാ മുഹൂർത്തം നമ്മൾ ഓടി വരുന്നു. വീട്ടിൽ അമ്മയുടെ കൂടെ വന്നേ അമ്മ കുഞ്ഞിനെ കൊണ്ട് അവിടെ നിന്നിട്ട് ഞാൻ കണ്ട് രാജകുമാരി ആ കുഞ്ഞിനെ എടുത്ത് അവിടെ മടിയിൽ ഇരുത്തുന്നത് ഞാൻ കണ്ടു എന്ന് പറയുകയാണ്. എന്നിട്ടവളും പറയുന്നു, ഞാനൊരു കാര്യം ചെയ്തു, ഈ കുഞ്ഞിനെ വളർത്തുവാൻ പിന്നെ പാൽ കൊടുക്കുവാൻ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഒരു സ്ത്രീയെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. അതുകൊണ്ട് അമ്മ അവിടെ ചെല്ലുമ്പോൾ ഇതെന്റെ കുഞ്ഞാണ് എന്നൊന്നും പറയരുത് എന്ന് മൂത്ത മകന് നമ്മൾ ഈ അമ്മയോട് പറയുകയാണ്. ദൈവ പദ്ധതിയെ കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. ദൈവം നമുക്ക് വേണ്ടി ഉള്ളിക്ക് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഏത് പാലത്തിൽ നിന്നാണോ, ഏത് രാജകൊട്ടാരത്തിൽ നിന്നാണോ ഈ എബ്രഹാം പൈതലിനെ കൊല്ലുവാനായിട്ട് ഉത്തരവിട്ടത്, ആ പാലത്തിൽ നിന്ന് ആ രാജകൊട്ടാരത്തിൽ നിന്ന് ശമ്പളം വാങ്ങിച്ച് ഇന്നിപ്പോൾ ഈ കുഞ്ഞിനെ അതിന്റെ അമ്മ കൊണ്ട് വളർത്തുകയാണ്. ഈ ദൈവ പദ്ധതിയിൽ നിനക്കും എനിക്കും വിശ്വാസമുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ഈ ദൈവകരുതലിൽ നിനക്കും എനിക്കും വിശ്വാസമുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചിന്താ വിഷയം. ഓരോ മനുഷ്യക്കുഞ്ഞും ജനിക്കുമ്പോൾ ദൈവ ലോകത്തിൽ ഒരു മെസ്സേജ് നൽകുകയാണ്. നിന്റെ കുഞ്ഞു വീട്ടിലൊരു കുഞ്ഞു ജനിക്കുമ്പോൾ, സഭയിലൊരു കുഞ്ഞു ജനിക്കുമ്പോൾ, ഇടവഴിയിലൊരു കുഞ്ഞു ജനിക്കുമ്പോൾ, ലോകത്തിലൊരു കുഞ്ഞു ജനിക്കുമ്പോൾ ദൈവത്തിന് മനുഷ്യന്റെ മേലെ പ്രതീക്ഷ ഇനിയും നശിച്ചു പോയിട്ടില്ല, നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്നുള്ളൊരു ദൂത ദൈവം ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഭീമനവരെ, മനുഷ്യബുദ്ധികളെ ആശ്രയിച്ചിരുന്ന് യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു, യഹോവയുടെ വലം കൈ ഉയർന്നിരിക്കുന്നതിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് വൻകാര്യങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന്റെ കരം കൊണ്ട് വൻകാര്യങ്ങളെ നടത്തിക്കുവാനായിട്ട് ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പെറ്റ കുഞ്ഞിന് പാല് കൊടുക്കുവാനായിട്ട് ശമ്പളം ലഭിച്ച ലോകത്തിലെ ഏറ്റവും അമ്മയും ഈ മോശയുടെ അമ്മ തന്നെയാണ്. ദൈവസ്ഥാനത്തിൽ ദൈവത്തിന്റെ കരം പിടിച്ച് നീ ചലിക്കുമ്പോൾ നിനക്ക് വലിയ ദൈവ പദ്ധതി നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നാം തിരിച്ചറിയണം. രണ്ടാമതായിട്ട് ചിന്തിക്കുന്നത് തക്ക സമയത്ത് കാണപ്പെടുന്ന അഭിഷേകത്തിനെ കുറിച്ചാണ്. ദൈവത്തിന്റെ ആത്മാവ് ലഭിച്ചത് ശിൽഷൻ കാത്തന്നെ പ്രവർത്തിച്ചിട്ടല്ല, അതിനെ പറ്റി ആശ്രയിച്ചിട്ടല്ല, മറിച്ച് അവന്റെ ജീവനെ ഒന്നേ കുറിക്കാൻ തൊഴിലായപ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവന്റെ ജീവിതത്തിൽ നമുക്ക് പറയാം ആവശ്യപ്പെട്ടിട്ടല്ല മനസ്സ്
അച്ഛാ അച്ഛൻ പറഞ്ഞത് കേൾക്കാൻ പ്രയാസമുണ്ട്. ഹലോ അച്ഛൻ,
ദൈവാത്മാവിന് സ്വന്തം ഒന്നുമില്ല. ഇവിടെ നമ്മൾ കാണുന്നുണ്ടോ നമ്മൾ കാണുന്ന ദൈവത്തിന്റെ ആത്മാവിനെ അത്യാർത്ഥിയാണ് പലർത്തം കത്തുന്നത്. അതേമാത്രം അഗ്നിയാണ് പലർത്തം കത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിർത്തിയെങ്കിൽ മാത്രമേ യഥാർത്ഥ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നമ്മളാണ് കാണുന്നത്. ദൈവത്തിന്റെ വെള്ളിയുടെ പ്രത്യേകത പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദയിൽ എല്ലായിടത്തും സുമരിയിലും അതുകൊണ്ടാണ് തീർച്ചയായിട്ടും വലിയ തയ്യാറെടുപ്പൊന്നും നടത്തി കാണത്തില്ല. കാരണം തന്റെ മുഖം നിൽക്കുന്നത് സാധാരണ അതിനെ തൊഴിലാളികളുടെ പ്രത്യേകം കുറ്റവാളികളിരിക്കുന്ന കാരാഗ്രഹമാണ്. എന്നാൽ കുറ്റവാളികളുടെ രണ്ട് മിഷനറിമാര് ദൈവഭക്തന്മാര് ദൈവദാസന്മാര് ആ കാരാഗ്രഹത്തിൽ കാരാഗ്രഹത്തിന് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് നിന്റെ പ്രശ്നത്തെക്കാൾ എപ്പോഴും നല്ലതായിരിക്കും നിനക്ക് കിട്ടുന്ന ദൈവത്തിന്റെ ശക്തി.
ഹലോ അച്ഛൻ, അച്ഛൻ
ഒരു കാലം, ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത കാലം, മരുഭൂമിയിൽ വിജനമായ മരുഭൂമിയിൽ ചിതറിക്കിടക്കുന്ന 25 ലക്ഷം ജനത്തിനോട് അവരെ നയിക്കുവാനായിട്ട് ഒരു വീക്കനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്നുമില്ലാത്ത കഴിവില്ലാത്ത ഒരുവിനെയാണ് ദൈവത്തിന് ആവശ്യമെന്ന് നമ്മൾ തിരിച്ചറിയണം. ബില്ലി ജെറി എന്ന് പറയുന്ന അദ്ദേഹം ജോലിയില്ലാതെ വിഷമിച്ചിരുന്നു, പണമില്ല, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രിന്റിംഗ് പ്രസ് തുടങ്ങി. പിന്നീട് അത് കത്തിപ്പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി, കത്തിക്കാമ്പനായി. അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു, കുറച്ച് കഴിഞ്ഞ് രോഗമെന്ന ഭാര്യ മരിച്ചു. എന്നിട്ടും അദ്ദേഹം താമസിക്കുന്നു വീടിന്റെ മിഷ്യൻ എന്നാൽ ഇന്ന് ഇവിടെ ശുശ്രൂഷക്കെത്തിയിരിക്കുന്ന ഞാൻ പറയും, വാങ്ങിച്ച് എന്റെ കഴിഞ്ഞ കാലത്ത് ശുശ്രൂഷ കണ്ടിട്ട്, എന്റെ കഴിവുകളൊക്കെ കണ്ടിട്ട് അമേരിക്ക പോകാനും ശുശ്രൂഷക്കാർക്ക് ദൈവം എന്നെ അയച്ചിരിക്കുന്ന ദൈവം എന്നെ മാനിച്ചെന്ന് ഒരു പക്ഷെ ഞാൻ ഒന്ന് പന്നിച്ചുമോ തിരിച്ചോ പറഞ്ഞെന്ന് വരാം. വില്യം ജേരി പറഞ്ഞത് ഞാൻ ദൈവത്തെ അനുസരിച്ച് ഞാൻ അങ്ങോട്ട് പോയി ഭാരത നാട്ടിലേക്ക് പോയി എന്നാണ് പരസ്യമൊന്നും വേണ്ടാത്ത ഒരു ചെയ്ത കാര്യം ചെയ്തു. അവന്റെ ജീവിതത്തിന്റെ ഒരു വലിയ കാര്യമാണ് സംഭവിച്ചത്. ഒരു മനുഷ്യനും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കഴിഞ്ഞ നമ്മള് ദാവീദിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് അവൻ ചെയ്ത കാര്യം സ്വന്തം അപ്പനോടും അമ്മയോടും പോലും അവൻ പറഞ്ഞില്ല. എന്നുണ്ടായിരിക്കും അവൻ പറയാതിരുന്നതെന്ന് ചിന്തിച്ച് അവൻ പറയാതിരുന്നവൻ നല്ലതാണ്. അവൻ പറയേണ്ടിയിരുന്നവെന്നാണ് ചിന്തിച്ച് നമുക്ക് എന്റെ മനസ്സിൽ വരുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷെ അങ്ങനെ തോന്നുന്നുണ്ടോ? അവൻ ചെയ്തതാണ് നല്ലത്, അവൻ പറയാതിരുന്നതാണ് നല്ലത്. ഇന്ന് നമുക്കറിയാം അവൻ എന്ത് കാര്യം ചെയ്യണമെന്ന്. നമുക്ക് ഉടനോട് പബ്ലിസിറ്റി വേണം. നമ്മൾ വീഡിയോക്കാരനെ കാത്തിരിക്കും. കുർബാന തുടങ്ങുന്നതിന് മുമ്പ്, കൺവെൻഷൻ തുടങ്ങുന്നതിന് മുമ്പ്, മാമവിസ തുടങ്ങുന്നതിന് മുമ്പ്, വീട് ഉപദേശിക്ക് മുമ്പ്, വിവാഹത്തിന് മുമ്പ്, ശവമടക്കിന് മുമ്പ്, പ്രസംഗത്തിന് മുമ്പ്, എന്തോ ഒരു കാര്യത്തിന് മുമ്പ് നമുക്ക് വീഡിയോ റെഡി ആക്കണം. സിംസാരിക്കും സിംഹത്തെ കൊല്ലുന്നത് അവിടെ നിന്നിരുന്നെങ്കിൽ ഒരു വീഡിയോ കാണാനായിട്ട് പറ്റത്തില്ലായിരുന്നു. നമുക്കൊരു വീഡിയോ ക്യാമറ വേണമെന്നല്ല, ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ആരാധനയ്ക്കും എല്ലാ കാര്യത്തിനും നമുക്കൊരു പബ്ലിസിറ്റി വേണം. അത് ചാരിറ്റി ചെയ്തായിരുന്നാലും നമ്മൾ സമയം പഠനം കൊടുത്താലും അന്തരകാലം നമ്മൾ ഇന്നത്തെ കാര്യത്തിൽ ചെയ്താലും എല്ലാത്തിനും നമ്മൾ പേര് വിളിച്ചു നിരപ്പെടണം. പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ചെന്നാൽ എന്നാൽ പ്രിയമുള്ളവരെ, അന്തരവർഷങ്ങളെ സ്വർഗത്തിൽ അതിനെ വിശ്വസിച്ചിട്ടുണ്ടാകും ജീവിക്കുന്നത്. നിന്റെ അപ്പനും വീഡിയോ സ്വർഗത്തിൽ നിന്നും ഇരിക്കുന്നത് കൊണ്ടാണ്, സ്വർഗത്തിനോട് അത് കാണുന്നത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത് എന്ന് നീ തിരിച്ചറിയണം. മനുഷ്യർ നമ്മളെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തോറ്റിക്കൊണ്ടേയിരിക്കും. ശ്രേഷ്ഠത എന്ന് പറയും, നീ ശ്രേഷ്ഠനാണെന്ന് പറയും, അറിയാമല്ലോ എന്തിന്റെ ശ്രേഷ്ഠതയാണ് നമുക്ക് അറിഞ്ഞുകൂടാ. പലരെയും നമ്മൾ വിളിക്കുന്നത് ശ്രേഷ്ഠന ശ്രേഷ്ഠത. മനുഷ്യൻ നമ്മളെങ്ങനെ പോയിട്ടിക്കൊണ്ടേയിരിക്കും. എന്നാൽ ക്ഷമിച്ചാൽ അറിയാം ഇത് ചെയ്തതെന്ന് അവൻ അറിയാം. അതുകൊണ്ടാണ് അവന് എന്റെ അപ്പനോട് ഈ ചോദ്യം. ഞാൻ ഇത്രയും ഒരു ചർച്ച ഓടി വിളിക്കുന്നവനാണ്. അത് അവന് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്രകാരം മാത്രമേ പറയുക. അതുകൊണ്ട്
നിർത്താൻ
പറ്റുമോ? മറ്റൊരു നമ്മളെ പുകഴ്ത്തി പറയുമ്പോൾ നമ്മളല്ല നമ്മളെ നയിക്കുന്ന ദൈവമാണ്, നമ്മളല്ല നമ്മളെ നയിക്കുന്ന ദൈവമാണ് വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടത്തുന്നതെന്ന് നമ്മളെ തിരിച്ചറിയണം. ഒരു മലയാളിക്കാരനായിരിക്കുന്ന ഒരു മലയാളിയായ ഒരു പട്ടാളക്കാരൻ സുവിശേഷ വേലയിലുണ്ട്. അദ്ദേഹം പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന കാലത്ത് തന്നെ വടക്കേ
നിർത്താവോ?
അതെ, അത് അച്ഛൻ പറയുന്ന അച്ഛന്റെ ഫോൺ ക്ലിയർ ആവുന്നല്ലോ, അതുകൊണ്ടാണ്.
ഹലോ അച്ഛാ. ഹലോ
അച്ഛൻ സംസാരിക്കുമ്പോഴേ എനിക്കിന്ന് ഫോണിന് ഇപ്പൊ പ്രശ്നമാണ് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. അച്ഛനെ പ്രാവശ്യം വിളിച്ചിരുന്നു, പക്ഷേ നന്നായിട്ട്
പറയാനുണ്ടോ? ഒരു പട്ടാളക്കാരൻ മലയാളിയായിട്ടുള്ള ഒരു പട്ടാളക്കാരന്റെ ജീവിത അനുഭവം അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന കാലത്ത് തന്നെ അദ്ദേഹം സുവിശേഷ വേദിയിൽ ഏർപ്പെട്ടു തുടങ്ങി. അദ്ദേഹത്തിന് മാനസാന്തരമുണ്ടായി. ദൈവനാമത്തിന് വേണ്ടി കർത്താവിനെ കുറിച്ച് കേട്ടിട്ടുള്ളവരുടെ ഇടയിൽ പ്രവർത്തിക്കണമെന്ന് തോന്നി. അദ്ദേഹം ഒത്തിരി സുവിശേഷത്തിന്റെ ട്രാക്സുകളൊക്കെ പ്രിന്റ് ചെയ്ത് ഇറക്കി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ഉണ്ട്, പട്ടാളക്കാർക്ക് ദുർഘടമായിട്ടുള്ള ഓട്ടമുണ്ട്, കുന്നുകൾ കയറ്റി ഇറങ്ങണം, മലകൾ കയറി ഇറങ്ങണം, ഓടണം, വെള്ളത്തിൽ കൂടെ പോകണം, ധാരാളം പ്രാക്ടീസ് ചെയ്യണം.
അങ്ങനെ പുറത്തൊരു വലിയ കെട്ടം കെട്ടി അദ്ദേഹം ഓടുമ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കുറച്ചേറെ സുവിശേഷത്തിന്റെ ട്രാക്സുകൾ അദ്ദേഹം കരുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു കുന്നു കയറി മുകളിൽ ചെന്നപ്പോൾ അദ്ദേഹം കണ്ടു ഒരു വടക്കേ ഇന്ത്യയിൽ ഒരു ഹിന്ദു സന്യാസി ഒരു മരത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. ഈ പട്ടാളക്കാരൻ അവിടെ ചുവട്ടിൽ നിന്നിട്ട് പറഞ്ഞു, സന്യാസിയോട് പറഞ്ഞു, ഞാനൊരു ജോലിയിലാണ്, എനിക്ക് ഇവിടെ നിന്ന് സുവിശേഷം പറയാനായിട്ട് സമയമില്ല, പക്ഷെ സന്യാസി ഒരു കാര്യം ചെയ്യണം, താങ്കൾക്ക് ഹിന്ദി മനസ്സിലാകുമല്ലോ, താങ്കൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ ഇവിടെ വെക്കുന്ന ഈ ട്രാക്സ് ഈ ഫ്ലയർ താങ്കളൊന്ന് വായിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലയർ എടുത്ത് അവിടെ വെച്ചിട്ട് അദ്ദേഹം ഓടിപ്പോയി. പ്രിയമുള്ളവരെ, ഇതിനകത്ത് ഈ പട്ടാളക്കാരന്റെ അഡ്രസ്സും പേരും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സന്യാസി ഇദ്ദേഹത്തിന്റെ അടുക്കൽ ക്രിസ്തീയ മാർഗത്തിലേക്ക് കർത്താവിന്റെ സഭയിലേക്ക് ചേരുവാൻ തക്കുവണം, ജ്ഞാനം ഏൽക്കുവാനായിട്ട് വന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ അനുഭവം മറ്റുള്ളവരോട് പറയുമ്പോൾ എത്ര പേർക്ക് ഇത് വിശ്വസിക്കുവാനായിട്ട് പറ്റും? ഒരു പക്ഷേ പറയും, ഗീർവഹണം പറയുകയാണ്, തുഴ്ത്തി പറയുകയാണ്, പൊങ്ങച്ച പറയുകയാണ്, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പലരും പറഞ്ഞേക്കാം. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ മുത്തുകളെ പന്നികൾക്ക് എറിഞ്ഞുകൊടുക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. നിന്നെ പോലെ അനുഭവമുള്ളവരോട്, നിന്നെ പോലെ പ്രാർത്ഥിക്കുന്നവരോട്, നിന്നെ പോലെ ദൈവാശ്രയമുള്ളവരോട് പറയുമ്പോൾ നിന്റെ ഉള്ളിലും അവരുടെ ഉള്ളിലും അഗ്നി കത്തും, അവിടെ സ്പാർക്കുണ്ടാകും, അവിടെ തീ പടരും. അപ്പോൾ ആ ഒരു എനർജി നമുക്ക് അനുഭവപ്പെടും. അതിനെയാണ് നമ്മൾ ആത്മീയ കൂട്ടായ്മ എന്ന് പറയുന്നത്. ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ വിശ്വസിച്ചുവെന്ന് നമ്മൾ പുതിയ മനസ്സ് വായിക്കുന്നുണ്ട്. ആശയ്ക്ക് വിരോധമായിട്ട് ആശയോട് വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട്. രാജസ്ഥാനിലുള്ള ഒരു ദേവദാസൻ ഒരു അനുഭവ സാക്ഷ്യം ഇപ്രകാരം പറയുകയാണ്. അദ്ദേഹം പറയുന്നത്, ഒരു മലയാളിയുടെ വീട്ടില് പറഞ്ഞൊരു പെൺകുഞ്ഞിന് വയറ്റിൽ അസുഖമുണ്ടായി. അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി, അതിനെ സ്കാനൊക്കെ ചെയ്തപ്പോൾ അതിന് ഹെർണിയയുടെ അസുഖമാണ്, അതോടൊപ്പം തന്നെ അതിന്റെ യൂട്രസിന് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ബാലികയെ ഓപ്പറേഷൻ ചെയ്ത് അതിന്റെ ഹെർണിയയുടെ ഓപ്പറേഷൻ നടത്തി, അതോടൊപ്പം തന്നെ അതിന്റെ യൂട്രസും എടുത്തു കളഞ്ഞു. പിന്നീട് ആ കുഞ്ഞിന്റെ ഗതി എന്താണെന്ന് വളർന്നു വന്നാൽ അതിനെ വിവാഹം ചെയ്ത് അയക്കുവാനായിട്ട് പറ്റുമോ? അതിനൊരു കുഞ്ഞുണ്ടാകുമോ? കള്ളത്തരം പറഞ്ഞ് അതിനെ കബളിപ്പിച്ചുകൊണ്ട് വിവാഹം ചെയ്ത് അയക്കുവാനായിട്ട് പറ്റുമോ? എന്നാൽ അതിന്റെ അമ്മ അന്ന് മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അന്ന് മുതലേ ആ അമ്മ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് വളർന്ന യുവതിയായി ഒരു അധ്യാപികയായിട്ട് അതിന് ജോലി കിട്ടി. അമ്മ പറഞ്ഞു, മകളെ, നിന്റെ വിവാഹം ഞാൻ നടത്തുവാനായിട്ട് പോവുകയാണ്. ഈ മകൾ അമ്മയോട് പറഞ്ഞ, അമ്മേ, എന്തിനാ അമ്മ എന്നെ കല്യാണം കഴിപ്പിക്കുന്നത്? എനിക്കൊരു കുഞ്ഞുണ്ടാകുമോ? ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരുത്തിനെ വഞ്ചിക്കേണ്ട കാര്യമുണ്ടോ? എനിക്കൊരു കുടുംബജീവിതം പിന്നീട് ഉണ്ടാകുമോ? അതുകൊണ്ട് എന്റെ വിവാഹം നടത്തണ്ട. ഈ അമ്മ പറഞ്ഞ, മോളെ, നിന്റെ വിവാഹം ഞാൻ നടത്തും, നിനക്ക് മക്കളുണ്ടാകും. വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞുകൂടെ വിവാഹം നടത്തി. കുറച്ചു നാൾ കഴിഞ്ഞ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ യുവതിക്ക് തലവറക്കമുണ്ടായി. അവൾ താഴെ വീണു. അവളെ എടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ടുചെന്നു. ഡോക്ടർമാർ പരിശോധന ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവളുടെ ഭർത്താവിനെ വിളിപ്പിച്ചു. ഇവള് വിചാരിച്ചു ഇവൾക്ക് വേറെ എന്തോ അസുഖം വന്ന് നിലയിറങ്ങി താഴെ വീണതുകൊണ്ട് എന്നാണ് അവള് വിചാരിച്ചത്. എന്നാൽ അവളുടെ ഭർത്താവിനോട് ഡോക്ടർമാർ പറഞ്ഞത്, നിന്റെ ഭാര്യയെ ഈ സമയത്ത് നീ ശുശ്രൂഷിക്കണ്ടായോ? നിന്റെ ഭാര്യയെ കുറിച്ച് നീ ചിന്തിക്കണ്ടായോ? അവളെ ഇപ്പോൾ ജോലിക്ക് വിടുന്നത് ശരിയാണോ? നിനക്കൊരു കുഞ്ഞ് ഉണ്ടാകാനായിട്ട് പോകുന്നുവെന്ന് ആ യുവാവിനോട് ഡോക്ടർമാർ പറഞ്ഞു എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, എന്തെങ്കിലും ഇത് നടക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ആശയ്ക്ക് വിരോധമായിട്ട് ആശയോട് വിശ്വസിച്ചു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയുള്ള അനുഭവങ്ങളെ കുറിച്ചാണ്. അഞ്ചാമതായിട്ട് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്, ഇതൊക്കെ നമ്മൾ ചിന്തിച്ചവനെ കുറിച്ച് ചിന്തിച്ചുവെങ്കിലും നമ്മൾ അവസാനമായിട്ട് കാണുന്നത് മാതൃകയാകാൻ കഴിയാതെ പോയ ഒരു വ്യക്തിയായിട്ടാണ് ശിംശോനെ നമ്മൾ കാണുന്നത്. മാതൃകയാക്കാൻ കഴിയാതെ പോയൊരു നേതാവാണ് ശിംശോന്. അവനൊരു വലിയ അഭിഷേകം ലഭിച്ചു, അവൻ വലിയ വീരപ്രവൃത്തികളൊക്കെ ചെയ്തു. പക്ഷേ പിന്നീട് നമ്മൾ അടുത്ത അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ അവന്റെ ജീവിതം ഒരു മാതൃകയില്ലാതെ പോയി എന്ന് നമുക്കറിയാം. അഭിഷേകം ലഭിക്കുന്നതല്ല, വീരപ്രവൃത്തികൾ ചെയ്യുന്നത് മാത്രമല്ല, മറിച്ച് നമ്മള്
ദൈവികമായിട്ടുള്ള ഇപ്പം നമ്മൾ കാണുന്നുണ്ട് ബാലസിംഹത്തിനെ അവനെ ഒരാട്ടിൻകുട്ടി പോലെ കൊന്നത് പോലെ അവനെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന അനേകം കാര്യങ്ങളെ കീഴ്പ്പെടുത്തുവാനായിട്ട് അവന് കഴിഞ്ഞില്ല. അതായിരുന്നു ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം. പലപ്പോഴും നമ്മളൊക്കെ ശിംഷോന്റെ ഒരു പ്രതീകമായിരിക്കാം. ശിംഷോനെ പോലെയുള്ള അനുഭവങ്ങൾ നമ്മളെ തീർച്ചയായിട്ടും ഉണ്ടാകാം. ഒരു വൃദ്ധനായ അവിവാഹിതനായ ഒരു ഭക്തനായ ഒരു മനുഷ്യനോട് ഒരിക്കലും ഒരാൾ ചോദിച്ചു, അങ്ങയുടെ ഈ വിജയരഹസ്യം എന്താണ്, തങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്രകാരമൊരു നല്ല ജീവിതം നയിക്കുവാനായിട്ട് കഴിഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ആ ഭക്തനായ മനുഷ്യൻ പറഞ്ഞ മറുപടി അല്പരസകരമായൊരു മറുപടിയാണ്. ആഗ്രഹം ഉണ്ടായപ്പോൾ എനിക്കൊന്നിനും അവസരം ലഭിച്ചില്ല, അവസരം ലഭിച്ചപ്പോൾ എനിക്ക് ആഗ്രഹവും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ഒരു ചിന്താഗതി നമ്മളിലും ഒരു പക്ഷേ വന്നു എന്ന് വരാം. അതുകൊണ്ട് ദൈവത്തിന്റെ അഭിഷേകം സിംഹത്തെ കീറാൻ മാത്രമല്ല, നമ്മളിൽ വ്യാപരിക്കുന്ന സകല ചിന്തകളെയും സകല അശുദ്ധ വ്യാപാരങ്ങളെയും അതുപോലെ തന്നെ അസൂയയെയും മറ്റുള്ളവരോടുള്ള നമ്മുടെ വെറുപ്പിനെയും ഒക്കെ പാപത്തെയും ഒക്കെ ജയിക്കുവാനായിട്ട് നമ്മളെ ശക്തീകരിക്കണം. നമ്മൾ വ്യാപരിക്കുന്ന വലിയ ആഗ്രഹങ്ങളെ മരിപ്പിക്കുവാൻ കൂടി നമുക്ക് കഴിയണം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കുമെന്ന വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാൻ തക്കവണം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വലിയ ഈ ധ്യാനത്തിനൊരു അവസരം തന്ന എന്റെ പ്രിയപ്പെട്ട രാജേഷനോടും എന്റെ എല്ലാ പ്രവർത്തകരോടുമുള്ള നന്ദിയും സ്നേഹവും ദൈവത്തിന് 1000 സ്തുതിയും സൂത്രം കരയിപ്പിക്കൊണ്ടും ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ഉപസമരിക്കട്ടെ. ദൈവം സമർത്ഥിയായിട്ട് നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത. അല്പം ഡിസ്ലേമൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് കളക്കാവുന്ന അക്കൗണ്ടും ഇടയായി തീർന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 14 അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളെ ആസ്പദമാക്കി നല്ല ഒരു ചിന്ത. പലപ്പോഴും നമ്മുടെ കേട്ടിട്ടുള്ളതാണ് ശിംഷോന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ, അത് കുറെ കൂടെ നമുക്ക് മനസ്സിലാകത്തക്ക വണ്ണം അച്ഛന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കൊണ്ടൊക്കെ ഇടയായി. മാതാപിതാക്കള് ഈ മകനെയും കൊണ്ട് ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് കടന്നു വരികയാണ്. വാസ്തവത്തില് വിവാഹപ്രായമെത്തിയ ഒരു തലത്തിലാണ്. വിവാഹപ്രായമെത്തിയ മകനായിരുന്നിട്ടും അപ്പന്റെ അമ്മയുടെ സംരക്ഷണവും സ്നേഹവും ആ മകനെ ലഭിച്ചു എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ നമ്മൾ തിരിച്ചറിയുകയാണ്. എന്നാൽ ഈ അടുത്ത് നിൽക്കുന്ന മാതാപിതാക്കളോട് പോലും അറിയാതെ ഒരു ബാലസിംഹം അവനെ കടന്നു പിടിക്കാനായിട്ട് വരുമ്പോൾ അവിടെ പറയുന്നൊരു വാക്യം അച്ഛനത് പറഞ്ഞു വളരെ രസകരമായിട്ട്, അവന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ സിംഹം വരുമ്പോ അവന്റെ കയ്യിൽ ഒന്നുമില്ല, ആയുധങ്ങളൊന്നുമില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ ദൈവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം എന്തോ ആയുധങ്ങൾ ഉണ്ടെങ്കിലും ഒന്നുമില്ലെങ്കിലും തമ്പുരാനുള്ളിൽ ഉണ്ടെങ്കിൽ ഏത് പൈശാചിക ശക്തിയെയും വലിച്ചുകീറി കളയാം എന്നുള്ള ഒരു വലിയ ആശയമാണ് ഈ പ്രസംഗത്തിൽ കൂടി അച്ഛന് നമുക്ക് പകർന്നു തന്നത്. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഈ കുഞ്ഞുണ്ടാകുമ്പോഴേ ദൈവം കൊടുത്ത ദാനമാണ്, അത് ദൈവം തന്ന ദാനമാണെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവേഷ്ടം പോലെ നടക്കട്ടെ എന്നല്ല മാതാപിതാക്കൾ അവരെ വളർത്തിയത്. ഈ കുഞ്ഞുണ്ടാകുമ്പോൾ തന്നെ യാഗം അർപ്പിക്കുന്നുണ്ട്, ദൈവം കാഴ്ച അർപ്പിച്ച് ദൈവാനു അതൊരു ഒരു യാഥാർത്ഥ്യ ബോധത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അങ്ങനെ ദൈവാനുഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിലായി കുഞ്ഞുണ്ടാകുന്നതും മാതാപിതാക്കൾ അവനെ വളർത്തുന്നു, വിവാഹപ്രായം എത്തുന്ന സമയം പോലും മാതാപിതാക്കൾ കൂടെ ഉണ്ടായി ഈ മകനെ നയിച്ചു എന്നുള്ള നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഈ മകന്റെ മേലുണ്ടായിരുന്നു. അതുകൊണ്ടല്ല പൈശാചിക ശക്തിയിൽ നിന്ന് തുടക്കത്തിലൊക്കെ അവനെ സംരക്ഷിക്കാൻ തക്കവണ്ണമായി. വളരെ അനുഗ്രഹീതമായ പ്രസംഗമായിരുന്നു, പക്ഷേ അതിനകത്തൊരു പ്രയാസം, എല്ലാവർക്കും അത് ഭംഗിയായിട്ട് കേൾക്കാൻ തക്കവണ്ണം ഇടയായില്ല എന്നുള്ളൊരു ഒരു സങ്കടമുണ്ട്. ഫോണിന്റെ എന്തോ ഡിസ്റ്റർബൻസ് മൂലം എങ്കിൽ തന്നെയും നല്ലൊരു ചിന്ത പകർന്ന് നമ്മൾ അച്ഛനുള്ള നന്ദി ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം ലോകം മുഴുവൻ അറിയപ്പെട്ട സുവിശേഷകനായ ബില്ലി ഗ്രഹാം ഇവിടെ പറഞ്ഞ ദിവസം കൂടെയാണ്. ഒരുപക്ഷെ ഈ ലോകത്തിൽ ഒരുപാട് സുവിശേഷകരുണ്ട്, ആ സുവിശേഷകളിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ് ബില്ലി ഗ്രഹാം. കാരണം എല്ലാവരും സുവിശേഷത്തെ ജീവിത മാർഗമായിട്ട് കണ്ടെങ്കിലും ജീവിതം സുവിശേഷമായിട്ട് കണ്ട ഒരു മനുഷ്യനാണ് ബില്ലി ഗ്രഹാം. അതുകൊണ്ടായിരിക്കാം ഏതാണ്ട് 200 മില്യൺ ആളുകളെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാനും അതിൽ കൂടുതൽ ആളുകളെ ഒക്കെ സുവിശേഷം പ്രസംഗിച്ച് നയിക്കാനും, ഏതാണ്ട് 190-200 രാജ്യങ്ങളില് ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കാൻ തക്കവണ്ണം മനസ്സ് കാണിച്ച ഒരു വലിയ വലിയ ഒരു സുവിശേഷകനായിരുന്നു ബില്ലി ഗ്രഹാം എന്നുള്ളത്. ഒരുപക്ഷെ അവർക്ക് മാതൃകയായ ദൈവമാത്രം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട്, സുവിശേഷം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിച്ച ഒരു ശ്രേഷ്ഠനായ വ്യക്തിത്വമാണ് ബില്ലി ഗ്രഹാം. ഒരുപക്ഷെ ഇങ്ങനെയുള്ള മനുഷ്യരുടെ ജീവിതമൊക്കെ എല്ലാവർക്കും ഇതിന് മാതൃകയാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അദ്ദേഹത്തെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു, അദ്ദേഹത്തിന്റെ ആത്മാവിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ വലിയ മനുഷ്യൻ തുടർന്നും ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ ആ വലിയ ശ്രേഷ്ഠനായ പിതാവിനെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. 2 ലൈൻ കർത്താവെ കറയില്ലാത്ത ഹൃദയം എനിക്ക് അറിയണം എന്നുള്ള ഗീതത്തിന്റെ 2 ലൈൻ മാത്രം പാടി പേരുകൾ വായിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു: മാത്യു എബ്രഹാം, ഡാനിയൽ രൂബൻ, ആലീസ് ജോസഫ്, ജോൺ ടി തോമസ്, ജോയി ബിൻസു, ഉമൻ രോഹാൻ, വർഗീസ് ജോർജ്, ജോൺ മോളി, താമരവേലിൽ രാജു, ഡാനിയൽ, നോഹ, അരുൺ, സാഗർ, മോളി, സാറ, ഹന്ന, കുഞ്ഞു കുഞ്ഞമ്മ, വർഗീസ് വർക്കി, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, മിസ്റ്റർ ഡാൻ ക്രോസ്, AI സക്കറിയ, ജേക്കബ് വർക്കി. ഇത്ര ആളുകളെ ദൈവസന്നിധിയിൽ ഉറക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെയും സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. സുവിശേഷഗീതങ്ങളുടെ ഗീതം പാടി നമ്മൾ പ്രാർത്ഥനയിലേക്ക് കടക്കുന്നു. കർത്താവേ കറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ, വിളയാധികാരം ചെയ്തതിനാൽ മുന്നേ കാണതു വഷളായി. കർത്താവേ
ഭാവിക്കുമോ ദൈവത്തിന്റെ വലിയ നാമത്തിൽ മാത്രം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ സന്നിഹിതരായിരിക്കുന്നതും എന്നെ കേൾക്കുന്നതുമായിരുന്ന വൈദികരും സഹോദരി സഹോദരങ്ങളുമേ, ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ നാമത്തില് എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവ്, വിവിധ ആവശ്യങ്ങളും പ്രയാസങ്ങളുമായിട്ട് കടന്നു വരുന്നത് നിന്റെ തിരുസന്നിയിൽ ഇരുന്നു കൊണ്ട് നിന്നെ നോക്കി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അമ്മച്ചൻ ഓർമ്മിച്ചതുപോലെയുള്ള പ്രാർത്ഥനയാകുന്ന ആ ശൃംഖലയിൽ നമ്മൾ ബന്ധിക്കപ്പെട്ടുകൊണ്ട് ദൈവമായിട്ടൊരു ദൃഢബന്ധം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ നാം കൂടിയിരിക്കുന്നത്. പ്രത്യേകമായിട്ട് നമ്മളൊന്നും കടന്നു പോയിരിക്കുന്ന വ്യക്തികളെ ഓർക്കുന്നു. അച്ഛൻ ഓർമ്മിച്ചതുപോലെ ലോകത്തിലെ ഒരു വലിയ ഇവാഞ്ചലിസ്റ്റായ ബില്ലി ഗ്രഹാം, നമ്മുടെ ഇടവയിൽ ഉണ്ടായിരുന്ന ഉമ്മൻ സി ഉമ്മൻ, അതുപോലെ അടിയന്റെ ശുശ്രൂഷയിൽ ചെയ്തുകൊണ്ടിരുന്ന ഇടവയിൽ ഉണ്ടായിരുന്ന ജോസ് മുതലായവരുടെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും ആത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ അവരിൽ ഉണ്ടാകട്ടെ. അവർ തന്റെ വിശുദ്ധന്മാരുടെ കൂടി സംബന്ധിച്ച് ദൈവം ഭാഗം നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്വാസം അവരുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ പേരുകൾ പറഞ്ഞപ്പെട്ടിരുന്ന വ്യക്തികൾ അവരുടെ എല്ലാ ആവശ്യങ്ങളുമായി തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നതുമേ. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മാനസിക പ്രയാസം അനുഭവിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫൈനാൻഷ്യൽ പ്രശ്നമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം പ്രത്യേകമായിട്ട് പേരുപേരായിട്ടും കുടുംബം കുടുംബമായിട്ടും ഓർക്കുന്ന കർത്താവെ, അവരെല്ലാം നിന്റെ കൈകളിലെ ഓരോ ചെറിയ ചെറിയ ആയുധമായിരിക്കണമേ. അവരെ എടുക്കണമേ, വാഴ്ത്തണമേ, അവരോട് കൂടിയിരിക്കണമേ, അവരെ തൊട്ട് തലോടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൂടി വരാൻ പ്രാർത്ഥിക്കുന്നത് നടത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി രാജേഷിനെ, മാമനച്ചനെ, ഇന്ന് വചനം കേൾപ്പിച്ച ബഹുമാനപ്പെട്ട ഹാമച്ചനെ, എന്റെ മക്കൾ നടത്തുന്ന ശുശ്രൂഷയ്ക്കും അതിനോടുള്ള സുവിശേഷത്തിനുമായിട്ടുള്ള കൂടുതലായിട്ടുള്ള ശക്തിക്കും ധ്യാൻമാവിനെ നടത്തുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, കടന്നുവന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കുന്നു. ദൈവം തന്റെ ഒരിക്കലും പറ്റാത്ത ശ്രീ ഭണ്ഡാരത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും കൃപയും ഒഴുക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേ അടിയനെയും കുടുംബത്തെയും അടിയൻ ശുശ്രൂഷ ചെയ്യുന്ന ഇടവയെയും ഓർക്കുന്നു, ഇടയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മാനവ തങ്ങയ്ക്ക് എന്നെ ഒരു രക്ഷകൾ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ.
ആമേൻ. അന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള സ്നേഹവും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് അന്യമാർന്നച്ചന്റെ പകർന്നു വന്ന പ്രിയപ്പെട്ട ഹാമച്ചനോടുള്ള സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കും. തുടർന്നും അച്ഛന്റെ പ്രാർത്ഥനയും സാന്നിധ്യ സഹകരണവും ഒക്കെ ഈ പ്രാർത്ഥനയിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നിറച്ച അന്നേ മാമനച്ചൻ, അതുപോലെ വി സി വരഗസച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ക്രിസ്തുമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹവും നന്ദിയും അറിയിക്കുകയും ചെയ്യുന്നു. എന്റെ അഭിസ്ഥിത ചോദനകൾ പ്രിയപ്പെട്ട മനോജ്, അതുപോലെ ബൈബിൾ വായിച്ച ജൂളി ആന്റി, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. അനുഗീതമായ നോമ്പ് എല്ലാവർക്കും വീണ്ടും ആശംസിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ പ്രസംഗിക്കുന്നു. ദൈവം പ്രാർത്ഥിക്കുന്നു.